പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഒരു ഭാഗ്യവാന്മാർ അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വാഴിടവിധികളെയൊക്കെയും വന്ദിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യ വാഞ്ചുകൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ സ്പർശിക്കുന്നു. നിന്നെയും അപമാനം എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാര് വരുന്ന എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാവുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ടുവരുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. ഫോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ്മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാവട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നോണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കുക. സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതോ ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകൾ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവയെ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഞാൻ ഓർത്തു, ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവയെ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവയെ, നീ എന്റെ ഓഹരിയാകുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. താനും നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയിന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. കഷ്ടതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോട് നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അവളുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊന്മുള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുക, നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ, നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കുക, ലജ്ജിച്ചു പോട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഞാൻ നിന്റെ രക്ഷയെ കാത്തു മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് വെച്ച് എന്റെ കണ്ണ് നിന്റെ വാഗ്ദാനം കാത്ത് ക്ഷീണിക്കുന്നു. പുകയത്ത് വെച്ച് തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. അടിയന്റെ ജീവകാലം എന്തുള്ളൂ? എന്നെ ഉപദ്രവിക്കുന്നവരോട് നീ എപ്പോൾ ന്യായവിധി നടത്തും? എന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാവുന്നു, അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു. എന്നെ സഹായിക്കണമേ. ആ ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ ഞാൻ ഉപേക്ഷിച്ചില്ലാതാനും നിന്റെ ദയക്ക് തക്കവണ്ണവനെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യഹോവേ, നിന്റെ വചന സ്വർഗത്തിൽ നീക്കു സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്ന് വരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാരനെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അത് എന്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവയെപ്പോഴും എന്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുകൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കാൻ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, എന്റെ വാട് സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനല്ല ഇപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണി വെച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വതാവകാശമാക്കിയിരിക്കുന്നു. അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ നീക്ക് ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവീൻ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയും ഞാൻ ലജ്ജിച്ചു പോകരുത്. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെ നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. നിങ്കിലുള്ള ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നീതി ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അടിയന്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കണമേ. അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുത്. എന്റെ കണ്ണ് നിന്റെ രക്ഷയെ നിന്റെ നീതിയുടെ വചനത്തെയും കാത്തിരുന്ന് ക്ഷീണിക്കുന്നു. നിന്റെ ദൈക്യത കണ്ണ് അടിയനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തൊന്ന് എണ്ണി ഞാൻ സകല വ്യാജ മാർഗത്തെയും വെറുക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എന്റെ മനസ്സവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കാൻ ഞാൻ എന്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നതുപോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത്. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടിയന്റെ മേലിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായികൊണ്ട് എന്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. യഹോവേ, നീ നീതിമാനാകുന്നു. നിന്റെ വിധികൾ നേരുള്ളവരുള്ള നീ നീതിയോടും അത്യന്ത വിശ്വസ്തയോടും കൂടെ നിന്റെ സാക്ഷ്യങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ വൈരികൾ തിരുവചനങ്ങളെ മറക്കുന്നത് കൊണ്ട് എന്റെ എരിവ് എന്നെ സംഹരിക്കുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. അതുകൊണ്ട് അടിയനെ അത് പ്രിയമാകുന്നു. ഞാൻ അല്പനം നിന്നതിനാകുന്നു, എങ്കിലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ മറക്കുന്നില്ല. നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായ പ്രമാണ സത്യവുമാകുന്നു. കഷ്ടവും സങ്കടവും എന്നെ പിടിച്ചിരിക്കുന്നു, എങ്കിലും നിന്റെ കൽപ്പനകൾ എന്റെ പ്രമോദമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമല്ലണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോടെ അവർ അകന്നിരിക്കുന്നു. യഹോവേ, നീ സമീപസ്ഥനാകുന്നു. നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ. നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു. എന്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ല. എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടന്മാരോടകന്നിരിക്കുന്നു. അവർ നിന്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു. നിന്റെ ന്യായ പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവരും എന്റെ വൈരികളും വളരെയാകുന്നു, എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല. ഞാൻ ദ്രോഹികളെ കണ്ട് വ്യസനിച്ചു. അവർ നിന്റെ വചനം പ്രമാണിക്കുന്നില്ലല്ലോ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്ന് കണ്ട് യഹോവേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനത്തിന്റെ സാര സത്യം തന്നെ. നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളവ. പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും നിന്റെ വചനം എന്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ ഫോഷ്ക്ക് പകച്ചു വെറുക്കുന്നു. നിന്റെ ന്യായ പ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. യഹോവേ, ഞാൻ നിന്റെ രക്ഷയെ പ്രത്യാശ വെക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു. എന്റെ മനസ്സ് നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു. എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. യഹോവേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാവട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. എന്റെ യാചന തിരുസന്നിധിയിൽ വരുമാറാവട്ടെ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ വിടുവിക്കണമേ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എന്റെ അധരങ്ങൾ സ്തുതി വഴിക്കട്ടെ. നിന്റെ കൽപ്പനകളൊക്കെ നീതിയായിരിക്കിയാൽ എന്റെ നാവ് നിന്റെ വാഗ്ദാനത്തെ കുറിച്ച് പാടട്ടെ. നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കിയാൽ നിന്റെ കൈ എനിക്ക് തുണയായിരിക്കട്ടെ. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. കാണാതെ പോയാട് പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. അടിയനെ അന്വേഷിക്കണമേ. നിന്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ദൈവമേ, സുതനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നുമെന്നേക്ക് തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറെ പ്രിയങ്കരരും, ദൈവത്തിന്റെ കൃപകൾ ധാരാളമായി ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിൽ സംബന്ധിക്കുന്നതും ഇന്ന് സംബന്ധിപ്പാൻ ആഗ്രഹിച്ചതുമായ എല്ലാ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തിനും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അമേരിക്കയിലുള്ള സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്യ അലക്സിയോസ് മാർ യുസേബിയോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ എല്ലാ ആഴ്ചകളും ഇത് നടത്തപ്പെടുമ്പോൾ അമേരിക്കയിലും കാനഡയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഉള്ള വിശ്വാസ സമൂഹം വളരെ താല്പര്യപൂർവ്വം ഇതിൽ സംബന്ധിക്കുകയും അനേകർക്ക് അതിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നറിയുന്നതിലും നമുക്കൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് സന്തോഷം പങ്കുവെക്കാം. ഇന്ന് ശ്രേഷ്ഠമായ ഈ ദിവസം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രഭാതത്തിൽ പാട്ടുകാരൻ എഴുതിയിരിക്കുന്ന അനുഗ്രഹീതമായ പാട്ടുകളുടെ പട്ടികയിൽ എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആ പാട്ട് അധരം കൊണ്ട് പാടുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് അതിന്റെ അർത്ഥവ്യാപ്തിയുടെ മർമ്മങ്ങളെ ഗ്രഹിച്ചുകൊണ്ടാണ് പാടുന്നതെങ്കിൽ ദൈവം നടത്തിയ വഴികളിൽ സങ്കടങ്ങൾ ഉണ്ടായേക്കാം, സന്തോഷങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം, അത് അതിജീവിച്ച നിമിഷങ്ങൾ ഉണ്ടായേക്കാം, രോഗങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവത്തെ കൂടുതൽ വിളിച്ചേക്കാം. ഇതിനൊക്കെ ഉള്ള സ്വർഗീയമായ ഉത്തരങ്ങൾ ഈ ഗാനങ്ങളുടെ വരികളിൽ കൃത്യമായി തിളങ്ങുകയാണ്. നമുക്കൊരുമിച്ച് ഗായക സംഘത്തോട് ചേർന്ന് പാടാം. പാട്ടുപുസ്തകത്തിലെ ആറാമത്തെ ഗീതം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്നാരംഭിക്കും.
ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിൻ എന്നെ രക്ഷിച്ചൊരു, പാപഭാരത്തിൽ നിൻ എന്നെ രക്ഷിച്ചൊരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചൊരു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചൊരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവ ആത്മശക്തിയാലിൻ ഉള്ളം നിറച്ചൊരു ആത്മശക്തിയാലിൻ ഉള്ളം നിറച്ചൊരു ദൈവത്തിനു സ്തോത്രം ഇന്നു വെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നു വെന്നേക്കും രോഗശൈലൻ കൂടെ ഇരിക്കുന്ന രോഗശൈലൻ കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നു നിന്നേക്കും ക്ഷാമകാലത്ത് ദേവമായി പോറ്റും ക്ഷാമകാലത്തെന്നെ ദേവമായി പോറ്റും നാ ദൈവത്തിനു സ്തോത്രം ഇന്നു വെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നു വെന്നേക്കും ദൃഷ്ടി എൻ്റെ മേൽ വച്ചിട്ടായി നോക്കും നാം വശിഷ്ടമായി നോക്കും ദൈവത്തിനു സ്തോത്രം ഇന്നു വെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നു വെന്നേക്കും ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കും
പാട്ടുപുസ്തകത്തിലെ ഒരു ഗാനം കൂടി നമുക്ക് ആലപിക്കാം. പാട്ടുപുസ്തകത്തിലെ ഏഴാമത്തെ ഗീതം, യേശു എൻ അടിസ്ഥാനം ആശ അവനിൽ എത്ര എന്നാരംഭിക്കുന്നു. ഈ വരികളിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതോടൊപ്പം തന്നെ എന്റെ ജീവിതത്തിന് പ്രത്യാശയും പ്രതീക്ഷയും എന്റെ ദൈനംദിന ജീവിതത്തിന് നന്മകളും കൃപകളും പകർന്നു നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കേതമാണ്, ആശ്രയമാണ് ദൈവമെന്ന് പൂർണ്ണമായിട്ട് പാട്ടുകാരൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. യേശു എൻ അടിസ്ഥാനം.
യേശു എൻ അടിസ്ഥാനം
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാരാദിതുമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനി പരിശുദ്ധനാകുന്നു, ഭരണമില്ലാത്തതിനെ പരിശുദ്ധനാകുന്നു, കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളാതിന്റെ അടിയാരോട് കർണജീവിതമിഷ്യ രാജാവേ നിനക്ക് സ്തുതി. ബാറസുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ, ദൃശ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൂർത്തി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ യോധനപ്പെട്ടതെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും നിന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആബീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിന്റെ ഉദര ഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തീർന്നും വരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ. ആബീൻ. ബാർക്കുമോർ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അനിശ്ചിതകൾ ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കയറിയവനായ മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മശിഹ തമ്പുരാനെ, നിന്റെ ശ്രീപാടുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കേണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കേണമേ. ഞങ്ങളുടെ കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാകുകൊണ്ടും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലത്തുകയെ ഞങ്ങളുടെ മേൽ വെക്കുവാനായിട്ട് ഞങ്ങളുടെ ആത്മാവിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞങ്ങൾ നടക്കേണ്ടുന്നതായ നിന്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാ, നിന്റെ കൃപയാ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. കർത്താവായ യേശു മശിഹ ഞങ്ങളുടെ വായുവിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും ഞങ്ങളുടെ നാവിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്കിഷ്ടമുള്ളതായ അവസാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ലോകങ്ങളുടെ സൃഷ്ടാവും സൃഷ്ടികളെ സ്ഥിരപ്പെടുത്തുന്നവനും നിന്റെ ശ്രീപാമൂലം ലോകത്തിന് രക്ഷയുണ്ടാക്കിയവനും നിന്റെ ശ്രീപാടെ രക്തത്താൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും സമാധാനപ്പെടുത്തിയവനുമായ ദൈവമേ, രഹസ്യവും പരസ്യവുമായ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുവാൻ നീ ഞങ്ങൾക്ക് ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ കുറ്റമില്ലാത്ത രക്തത്താൽ രക്ഷിച്ചിട്ടുള്ള മരിച്ചുപോയവർക്ക് നീ ആശ്വാസം നൽകേണമേ. സ്വർഗീയ പിതാവും സാക്ഷാൽ കർത്താവും ആദ്യന്തമില്ലാത്ത രാജാവും വായുവിനെ നിനക്ക് സ്തുതി. മേലുള്ളവരാലും താഴെയുള്ളവരാലും നിന്റെ പിതൃത്വം വിശ്വസിക്കപ്പെടുകയും നിന്റെ കർത്തൃത്വം സ്തുതിക്കപ്പെടുകയും നിന്റെ രാജ്യത്വത്തിന്റെ വലിമ വന്ദിക്കപ്പെടുകയും നിന്റെ നിത്യതയുടെ മഹത്വം പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് നിന്റെ ആധിപത്യത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും ഞങ്ങളെ നിന്റെ പിതൃത്വത്തിന് വാത്സല്യ മക്കളും നിന്റെ കർത്തൃത്വത്തെ ശരിയായി ഏറ്റുപറയുന്നവരും നിന്റെ രാജ്യത്വത്തെ തെറ്റുകൂടാതെ വന്ദിക്കുന്നവരും നിന്റെ ദൈവത്വത്തെ മഹത്വപ്പെടുത്തുന്നവരും ശുദ്ധിയോടുകൂടി സ്തുതിക്കുന്നവരും ഞങ്ങളെ എല്ലാവരെയും നീയാക്ക് തീർക്കുമാറാകണമേ. പാപിയനെ ദപിച്ച് ജീവിപ്പാനല്ലാതെ മരിപ്പാൻ ഇഷ്ടമില്ലെന്ന് തന്നെ കൊണ്ട് തന്നെ സത്യമായാണേറ്റവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, അനുദപിക്കുന്നവരായ ഞങ്ങളെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ രഹസ്യമായ പാപവേദനകളെ നീ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ പരസ്യമായ മുറിവുകളെയും നീ സ്വസ്ഥമാക്കണമേ. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുകയും ഞങ്ങളെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെയും അകൃത്യങ്ങളെയും മോചിക്കണമേ. ഞങ്ങളുടെ വൈരികളോട് നീ പ്രതികാരം ചെയ്യരുത്. ആത്മാവിലും ശരീരത്തിലും കറകൂടാതെയും കുറ്റം കൂടാതെയും ഞങ്ങളെ നടത്തുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുമാറാകേണ്ടമേ. ഇപ്പോഴും അല്ല ഇപ്പോഴും എന്നും എന്നേക്കും തന്നെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ യൗസേബിയസ് തിരുമേനി, കർത്താവിൽ ഏറെ സ്നേഹവും ഏറെ ബഹുമാനിക്കുന്നതുമായ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ഇന്നതിൽ സംബന്ധിക്കുകയും താല്പര്യപൂർവ്വം പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വയ്ക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹീതമായ ശബ്ദത്തോട് കാതോർത്തിരിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസ സമൂഹമേ, ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിലേക്ക് വീണ്ടും നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചകളും അനുഗ്രഹീതമായ കീർത്തനങ്ങളും പ്രാർത്ഥനകളും നമസ്കാരങ്ങളും തികച്ച് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ശ്രേഷ്ഠമായ പൊരുളുകളെ ലഭ്യമാക്കുവാൻ തക്കവണ്ണം ധാരാളം പേർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടി സമയം സ്മരിക്കുകയാണ്. ഇന്ന്
ഉർസലേം അരമനയിൽ നടത്തപ്പെട്ട വിമൻസ് ക്യാമ്പിന്റെ സമാപനവും അതുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധ കുർബാനയും ഒക്കെ ഇവിടെ നടത്തപ്പെട്ടതുകൊണ്ട് അഭിമുഖ തിരുമനസ്തത്തിന്റെ ഒടുവിൽ ഭാഗത്തേക്ക് മാത്രമേ ഇന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുന്നുള്ളൂ. ഇന്ന് ഒരു ചിന്ത ദൈവസന്നിധിയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഒരു വാക്യം അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സുവിശേഷങ്ങൾ അതിൽ തന്നെ പൂർണ്ണമല്ല. കാരണം യേശു തമ്പുരാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേദപുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്ന് ഒരു പ്രത്യേകമായ ധ്വനിയോടുകൂടി, പ്രസ്താവനയോടുകൂടി ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയവനായ യോഹന്നാൻ ഈ പുസ്തകം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം അവിടെ വ്യക്തമാണ്, യേശു തമ്പുരാൻ ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല. ധാരാളം ഉദാഹരണങ്ങൾ പിൽക്കാലത്ത് ലഭ്യമാക്കി ആക്കപ്പെട്ടതും സഭയ്ക്ക് ഇന്ന് വായിക്കുവാൻ ലഭ്യമായതുമായ ധാരാളം പുസ്തകങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വ്യക്തമാണ്. കന്യക മറിയാമിനെ കുറിച്ചും അമ്മയുടെ ജീവിതത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും ഒക്കെ പിൽക്കാലത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആക്ട്സ് ഓഫ് തോമസ് എന്ന ഒരു പുസ്തകം ഇന്ന് നമുക്ക് വായനയ്ക്ക് ലഭ്യമാണ്. അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ സുവിശേഷത്തോട് ചേർത്ത് വായിക്കുവാൻ ഇന്ന് ലഭ്യമാകുമ്പോൾ, സുവിശേഷത്തിലില്ല എങ്കിലും അപ്പോസ്തോല പ്രവൃത്തികൾ 20:35 പരിശുദ്ധനായ പൗലോസ്ലീഹ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതുമായ ഒരു വാക്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ചിന്താവിഷയത്തിനായി വയ്ക്കുന്നത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇത് പ്രസ്താവന മാത്രമല്ല, ആദർശങ്ങൾ പ്രസംഗിക്കുന്ന ധാരാളം പേരെ കാണാം. സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ധാരാളം ആദർശങ്ങൾ സമൂഹത്തോട് പറയുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ ആദർശങ്ങൾ പറയുന്നതിനേക്കാൾ പ്രയാസവും ദുർഘടവുമാണ് അത് പാലിച്ചു കാണിക്കുകയും ജീവിതത്തിൽ ക്രമപ്പെടുത്തി കാണിക്കുകയും ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കുന്നില്ല എങ്കിലും വളരെ സാക്ഷ്യത്തോടുകൂടി പൗലോസ്ലീഹ പറയുന്നു, ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ സംഗതി ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഈ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ് എന്ന പുസ്തകത്തെ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടേണ്ടത് നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇത് എഴുതിയത് ആരെന്ന് നമുക്കൊക്കെ അറിയാം. വൈദ്യനായ പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അനുധാവനം ചെയ്ത വിശുദ്ധനായ ലൂക്കോസ് ആണ് ഈ പുസ്തകം എഴുതിയതെന്ന് കൃത്യമായി നമുക്ക് തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു തുടർച്ചയായി വേണമെങ്കിൽ 28 അപ്പോസ്തോല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകത്തെ നമുക്ക് വായിക്കാം. കാരണം എഴുതിയ ശൈലിയും അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷയും വിവരണങ്ങളും വർത്തമാനങ്ങളും ഒക്കെ രണ്ടും ഒരേപോലെ അനുഗ്രഹങ്ങളെ നൽകുന്ന രീതിയിൽ ആയതുകൊണ്ട് ഇതെഴുതപ്പെട്ടത് AD 75 to 85 ഇടയിലാണെന്നും ചരിത്രകാരന്മാർ പഠിച്ച് മനസ്സിലാക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ പുസ്തകത്തിൽ 28 പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദിമ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് യേശു തമ്പുരാൻ ഈ ലോകത്ത് നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന സന്ദർഭം മുതൽ ഈ സഭ എങ്ങനെ വളർന്നു, നമ്മൾ ഇന്ന് കാണുന്നത് പോലെ വലിയ വിസ്താരങ്ങളായ ദേവാലയങ്ങളോ അപ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ഭരണഘടനയോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ പുസ്തകം രൂപപ്പെടുന്നതും ഈ പുസ്തകത്തിലെ വിവരണങ്ങൾ രൂപപ്പെട്ടതും. യെരുശലേം മുതൽ ലോകത്തിന്റെ അറ്റത്തോളവും സഭ വ്യാപിക്കാനുള്ള കാരണം, അതിന്റെ അടിസ്ഥാനം എവിടെയാണ് തുടങ്ങിയത്? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭദ്രാസനത്തിലുടനീളം ഈ വർഷം നമ്മൾ ചിന്താവിഷയമാക്കി മാറ്റിയ ദ ഗ്രേറ്റ് കമ്മീഷൻ, വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 28:18-19 ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും, ആ അതെങ്ങനെ ആരംഭം കുറിച്ചു, ആ പ്രക്രിയ, അതായത് പഠിപ്പിച്ച തിയറി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന രംഗം അപ്പോസ്തല പ്രവൃത്തികളിൽ വിവരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇതിനെ അല്പം കൂടി ആഴത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ, ആദിമ ക്രൈസ്തവ സഭയിൽ ധാരാളം പ്രതിസന്ധികളും പീഡനങ്ങളും ഉണ്ടായിരുന്നു. സുഖമായ രീതിയിലുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് ക്രൈസ്തവ ലോകത്തിന് പ്രവേശിക്കുവാൻ അന്ന് അധികാരമില്ലാത്ത സന്ദർഭത്തിൽ ഇത് ചെറിയ ചെറിയ സഭകളായി രഹസ്യമായും പ്രാർത്ഥനാ കൂട്ടായ്മയായും ഇത് ആരംഭം കുറിച്ചതിന്റെ വെളിച്ചത്തിലാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ പറയുന്നുണ്ട്. അവർ പ്രാർത്ഥന കഴിച്ചും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും ഇങ്ങനെ നാല് പ്രത്യേകതകളുള്ള ഒരു ആദിമ സഭയുടെ കൂട്ടായ്മയെ വിവിധ ഭാഗങ്ങളിൽ ഉടലെടുത്തു എന്നുള്ളതും അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. അതോടൊപ്പം സഭയിൽ അപ്പോസ്തോലന്മാരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു അപ്പോസ്തോലന്മാർ, അവരുടെ ദൗത്യം എന്തായിരുന്നു, ബിഷപ്പ്, അതുപോലെ പുരോഹിതന്മാർ, അതുപോലെ ചെമ്മാശന്മാർ, അറിയിപ്പുകാർ, ഇങ്ങനെയുള്ള സ്ഥാനികൾ, പ്രത്യേകിച്ച് അതിനെ ക്രോഡീകരിച്ച് പറയുമ്പോൾ ത്രീ ഫോൾഡ് മിനിസ്ട്രി എന്നാണ് സഭ അതിന് തിയോളജിക്കലായിട്ടൊരു വാക്ക്, ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ത്രിവിധ തലത്തിലുള്ള സ്ഥാനികൾ, അതിന്റെ പ്രസക്തി എന്തെന്നും അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായി ഇന്നും സഭയിൽ ഇത് നിലനിൽക്കുമ്പോൾ മറ്റു സഭകൾ ഇതിൽ നിന്ന് എങ്ങനെ വേർപെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുവാനുള്ള ധ്വനികൾ ഈ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് തുടക്കത്തിലെ മനസ്സിലേക്ക് ഗ്രാഹ്യങ്ങൾ നൽകുകയാണ്. ഈ പുസ്തകത്തെ 28 അധ്യായങ്ങൾ ഉണ്ടെന്ന് ഞാൻ ആവർത്തിച്ചു. വീണ്ടും ഇതിനെ 3 ഭാഗങ്ങളായിട്ട് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ വിഭജിക്കുന്നുണ്ട്. 1, അതിന്റെ ഇൻട്രൊഡക്ഷൻ, ആമുഖമായി ചെയ്തിരിക്കുന്ന കാര്യങ്ങളും അതിന്റെ ഉദ്ദേശശുദ്ധിയും ഒക്കെ പ്രതിപാദിക്കുന്ന 1 മുതൽ 3 വരെയുള്ള അധ്യായം. 2, ബർത്ത് ഓഫ് ദി ചർച്ച്, സഭ ഉണ്ടായി. അപ്പൊ ഒരു ചോദ്യം ഇടയ്ക്ക് കയറി വരാം, അപ്പൊ അതിനു മുമ്പ് സഭ ഇല്ലായിരുന്നു, കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു, ആ സഭയെ ഔദ്യോഗികമായി ക്രിസ്ത്യാനികൾ എന്ന് അന്ത്യോക്കയിൽ വെച്ച് അറിയപ്പെടാൻ തുടങ്ങിയതിന്റെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അത് അതിൽ നിന്ന് ചിലപ്പോഴൊക്കെ പെന്തക്കോസ്തൽ സഭകളോ അല്ലെങ്കിൽ വ്യക്തിഗത സഭകളോ ഒക്കെ ചോദ്യം ചെയ്യാറുണ്ട്, വേദപുസ്തകത്തിൽ തന്നെ എല്ലാം പൂർണ്ണമാണ്, പാരമ്പര്യം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യം, സഭയാണോ വിശുദ്ധ വേദപുസ്തകമാണോ ആദ്യം ഉണ്ടായത്? ഇത് രണ്ടും പരസ്പര പൂരകമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ക്രൈസ്തവ സമൂഹം ഉണ്ടാകുന്നതിന് മുമ്പ് യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണല്ലോ ക്രൈസ്തവ സഭ ഉണ്ടാകുന്നത്. ഈ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ വാമൊഴിയായി തലമുറകൾ കൈമാറ്റം ചെയ്ത അനുഗ്രഹീതമായ ദൈവവചനം വരമൊഴിയായി മാറി, അല്ലെങ്കിൽ ഓറൽ ട്രഡീഷനിൽ നിന്ന് റിട്ടൺ ട്രഡീഷനിലേക്ക് മാറ്റപ്പെട്ടതാണ് വേദപുസ്തകം. അതാദ്യം ചുരുളുകളായി മാറ്റപ്പെട്ടു, അത് വായു കടക്കാത്ത ഭരണികളിൽ അത് കൃത്യമായിട്ട് അടച്ച് സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിനുശേഷം ഈ ചുരുളുകളാണ് സുനഗോഗകളിൽ വായിച്ചതെന്ന് കൃത്യമായിട്ട് യേശുതമ്പുരാന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി വിശുദ്ധനായ ലൂക്കോസ് 4 കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തു എന്ന വേദഭാഗം സിനഗോഗിൽ നിന്ന് പരസ്യമായി പുരോഹിതന്റെ മുമ്പിൽ നിന്ന് വായിച്ചതായി വേദപുസ്തകം സാക്ഷിക്കുകയാണ്. അതിനുശേഷം ഇന്ന് നമ്മുടെ കാലഘട്ടം വന്നപ്പോഴേക്കും വേദപുസ്തകം നമ്മുടെ മൊബൈലിനുള്ളിലായി. ഇനി അടുത്ത തലമുറയിൽ ഇതെവിടെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ധ്വനിയൊന്നും ഉണ്ടാകുന്നില്ല, എങ്ങനെയും ആകാം. കാര്യം വേദപുസ്തകത്തിന് കാലഘട്ടങ്ങൾ കൊണ്ടുവരുന്ന സാങ്കേതിക വിദ്യകൾ പോലെ തന്നെ അതിന്റെ പ്രാപ്തി രൂപവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പ്രതിപാദിക്കുകയാണ്. വീണ്ടും 3 ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, ദി ഗ്രോത്ത് ഓഫ് ദി ചർച്ച് ഫ്രം ആന്റിയോക്ക്, അന്ത്യോക്കയിൽ നിന്ന് ഈ സഭ വളരാനിടയായ കാര്യങ്ങൾ, അതിനകത്ത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഡമാസ്കസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിനാൽ പ്രത്യേകം പിടിക്കപ്പെട്ട് ക്രിസ്തുവിനാൽ പുതിയൊരു മനുഷ്യനായി മാറ്റപ്പെടുന്ന രംഗം മുതൽ ബർണബാസും ശൗലും പ്രവർത്തന നിരതനാകുന്ന രംഗങ്ങൾ, തുടർന്ന് 3 മിഷണറി യാത്രകളിലൂടെ സഭകൾ സ്ഥാപിക്കുന്നതും അതിനെ പുനഃസ്ഥാപിക്കുന്നതും അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ ഈ 3 മിഷണറി യാത്രകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാവും. ഏറ്റവും ഒടുവിൽ പരിശുദ്ധനായ പൗലോസ് വീണ്ടും യെരുശലേമിലേക്ക് യാത്രയാകുന്ന രംഗം ആരംഭിക്കുന്നതിന് മുമ്പാണ് ഈ വിഷയങ്ങൾ ഇന്ന് വായിച്ച വേദഭാഗം അവിടെയുള്ള തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രവർത്തന നിരതരായ സഭാ അധ്യക്ഷന്മാരോട് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഉപദേശങ്ങൾ തന്റെ അന്ത്യനാളുകളിൽ കൊടുത്ത് മുന്നോട്ട് പോകുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് തന്റെ അന്ത്യനാളുകൾ അടുത്തു കഴിഞ്ഞപ്പോൾ തന്റെ കാൽ എടുത്ത് കട്ടിലിന്മേൽ വെച്ചു ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ആ ഉപദേശത്തിന്റെ ഒടുവിലാണ് തന്റെ ജനത്തോട് താൻ ചേർന്നു എന്ന് വേദഭാഗം പഠിപ്പിക്കുന്നത്. ഇവിടെ ജനത്തോട് ചേരുന്നതിന് മുമ്പ് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അവസാനം റോമിലേക്ക് യാത്രയായി പിന്നീട് മരണരംഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ഈ വാക്കിന്റെ പ്രസക്തി? ഇതിനെക്കുറിച്ച് നമ്മൾ ഗൂഗിളിനകത്ത് പ്രവേശിച്ചാലും പിതാക്കന്മാർ എഴുതിയ രചനകൾ പരിശോധിച്ചാലും അതിനേക്കാൾ ശ്രേഷ്ഠമായ വേദപുസ്തകത്തിലെ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാലും ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാനൊരു ചോദ്യം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തോട് ചോദിക്കട്ടെ. ഈ വാക്യത്തിനകത്ത് രണ്ട് വാക്കുകളുണ്ട്, വാങ്ങുക, രണ്ടാമത്തെ വാക്ക് കൊടുക്കുക. നമുക്കിതിൽ ഏതാ ഇഷ്ടം? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വാങ്ങാൻ ആദ്യം മടിയൊക്കെ കാണിക്കുമെങ്കിലും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. ഒറ്റ ഉദാഹരണം, കൊച്ചുകുട്ടികൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വളരെ താല്പര്യം, മുതിർന്നവരും ഒട്ടും പിന്നിലല്ല. ഈ കൊച്ചുകുട്ടികൾ ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ നമ്മൾക്ക് കഴിഞ്ഞ വർഷം ഗിഫ്റ്റ് തന്ന എല്ലാവരെയും നേരത്തെ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യും. കാര്യം അഥവാ അവർ മറന്നുപോയാൽ അത് കുഞ്ഞിന് വിഷമമാണ്. അതുകൊണ്ട് തലേനെ വിളിച്ച് എല്ലാവരെയും ഒന്നും കൂടെ ബോധ്യപ്പെടുത്തി വളരെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കും. എന്തോ പ്രതീക്ഷയാ, അവര് വരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ പ്രത്യേകമായി കടലാസിൽ പൊതിഞ്ഞ ആ ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം ഉണ്ടായ സന്തോഷം എത്ര മാത്രം തന്നെയാണ്. ഇത് കൊച്ചുകുട്ടിക്ക് മാത്രമല്ല, ഒരു മനുഷ്യന്റെ അടിസ്ഥാനമായ ജീവിതക്രമത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട്. ലഭിപ്പാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ലഭിക്കുന്നത് ഏറെ പ്രിയങ്കരമായതും അതിശയിപ്പിക്കുന്നതും ഒട്ടും പ്രതീക്ഷിക്കാത്തതുമാണെങ്കിൽ നമ്മുടെ സന്തോഷം 100 ഇരട്ടിയാകും. അതിൽ നിന്നാരും വ്യത്യസ്തരല്ല, മനുഷ്യനായിട്ട് ജീവിച്ചവരൊക്കെ ഇതിൽ നിന്ന് വാക്കുകൊണ്ട് ചിലപ്പോഴൊക്കെ മറികടക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കൊടുക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിടിയിരിക്കുന്ന ആരെങ്കിലും നമ്മെ കണ്ടിട്ടുണ്ടോ? കൊടുത്തു, ഒരു പെൻസിൽ ചോദിച്ചപ്പോ കൊടുത്തു, പേപ്പർ ചോദിച്ചപ്പോ കൊടുത്തു, അല്ലെങ്കിൽ ഭക്ഷണം ആ ഇച്ചിരി കൈയിട്ടെടുത്തു, ഇതൊക്കെ ചെയ്തു. ഇങ്ങനെ ഇതല്ല, ഈ ഇത് മാത്രമല്ല കൊടുക്കുന്നത്, പണം മാത്രം കൊടുക്കുന്ന കാര്യത്തെ അല്ല. പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യേശു തമ്പുരാൻ രണ്ടു മൂന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു. കൊടുക്കുക, വാങ്ങുക എന്നുള്ളതിന്റെ പ്രസക്തമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ വായിച്ചവരാണ്, അതിന്റെ 6 അധ്യായം വായിക്കുമ്പോൾ കൊടുക്കുന്നതിന്റെ സുഖം, കൊടുക്കുന്നതിന്റെ നന്മ എത്രമാത്രമാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ 7 അധ്യായം അത് വായിക്കാൻ പറ്റുമെങ്കിൽ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 6 അധ്യായം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിന്നെ ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രവും തടുക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. വീണ്ടും 35 വാക്യത്തിൽ പ്രവേശിച്ചാൽ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കുക. വീണ്ടും അത് താഴോട്ട് വന്നാൽ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കൊലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൗതുകം തോന്നും, നല്ല കാര്യമാണ്, നമുക്ക് ചെയ്യണമെന്നൊക്കെ തോന്നും. പക്ഷേ ബാങ്കിൽ കിടക്കുന്ന ബാലൻസിന്റെ കാര്യം ഓർക്കുമ്പോഴും കയ്യിലിരിക്കുന്ന വിലപ്പെട്ട എന്തെങ്കിലും കാര്യം ഓർക്കുമ്പോഴും നമുക്കേറെ സങ്കടം വിതയ്ക്കുന്ന വാക്യങ്ങളാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തു ഇത് പ്രവർത്തിച്ചു കാണിച്ച ആളാണ്. കർത്താവിന്റെ കയ്യില് വാലറ്റോ പേഴ്സോ ഉണ്ടായിരുന്നു? ഞാൻ അങ്ങനെ വെളിപ്പെടുത്തി വായിച്ചിട്ടില്ല. ക്രെഡിറ്റ് കാർഡ് ഇല്ലായിരുന്നു, മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു, ആകെ ഉള്ളത് പിന്നെ എന്തു മാത്രമാണ്. സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന കൃപ ശക്തി അത് പ്രാർത്ഥനയിലൂടെ ഇങ്ങനെ അനുദിനം വർദ്ധിപ്പിക്കും. കാരണം എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു? ഏകനായി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ക്രിസ്തു പ്രകടിപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആ അനുഭവം ക്രിസ്തു പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ ക്രിസ്തു തന്റെ കരം കൊണ്ട് വിവിധങ്ങളായ പ്രവർത്തി ചെയ്യാൻ ഇഷ്ടപ്പെട്ടതാ. ആ കരത്തിന്റെ പ്രത്യേകത, കർത്താവ് രക്ഷാകരമായ കുരിശാരോഹണം സ്വീകരിച്ചു. ആണിപ്പാടിന്റെ അടയാളം ക്രിസ്തുവിന്റെ കരങ്ങളിലും കാൽപാദങ്ങളിലും വിലാപ്പുറത്തുമൊക്കെ ലഭിക്കപ്പെട്ടു. കുന്തം കൊണ്ടുള്ള കുത്ത് ലഭിക്കപ്പെട്ടു. ശാപവാക്കുകളുടെ ധാരാളം അവസരങ്ങൾ ഉണ്ടായി. ഒപ്പിയതായും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. പക്ഷെ ഉയർത്തെഴുന്നേറ്റപ്പോൾ കുറെ അടയാളങ്ങൾ ക്രിസ്തു മായച്ചു കളഞ്ഞു. തുപ്പിയ പാടില്ല, കുന്തം കൊണ്ടുള്ള ഒരു പാടൊഴികെ, ബാക്കിയെല്ലാം മാറ്റി. ആണിപ്പാട് ക്രിസ്തു അവിടെ സൂക്ഷിച്ചു. ബാക്കി ചാട്ടവാറ് കൊണ്ട് അടിച്ചത് ഒക്കെ ക്രിസ്തു മാറ്റിക്കഴിഞ്ഞു. നമ്മള് ചിത്രകാരന്മാർ ക്രിസ്തുവിന്റെ ചിത്രം വരച്ചു വെച്ചേക്കുന്നത് തന്നെ, പ്രത്യേകിച്ച് ധാരാളം ഫിലിംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിറക്കിയിട്ടുണ്ട്. നമ്മൾ കരഞ്ഞു പോകും. അക്ഷരാർത്ഥത്തിൽ തന്നെ കരയുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ തന്നെയാണ് അതിനു വേണ്ടി അഭിനയിച്ചതെന്ന് നമുക്കറിയാമെങ്കിലും ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുവാൻ ഇതിലൂടെ വലിയൊരു അവസരം നമുക്ക് പലപ്പോഴും ലഭിക്കപ്പെടാറുണ്ട്. എന്നാൽ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനാണോ സൗന്ദര്യം, അതോ കുരിശിന്മേ കിടക്കുന്ന ക്രിസ്തുവിനാണോ? ഞാൻ അങ്ങനെ ഒരു പുസ്തകം വായിച്ചു. അക്ഷരാർത്ഥത്തിൽ നമുക്ക് എന്ത് തോന്നും? ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന് സൗന്ദര്യം കൂടുതലും കുരിശിക്കിടക്കുന്ന ക്രിസ്തുവിന് സൗന്ദര്യം കുറവും. പക്ഷേ ക്രിസ്തുവിന്റെ ഉള്ളിലെ സൗന്ദര്യമാണ് കുരിശിന്മേലുള്ളത്. ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള സൗന്ദര്യത്തെ നമുക്ക് വേണ്ടി പ്രകടിപ്പിച്ചപ്പോൾ അതാണ് കൊടുക്കുന്ന അനുഭവം. എന്താ കൊടുത്തേ? ജീവൻ ബലിയായി കൊടുത്ത ആന്തരിക സ്നേഹത്തിന്റെ അനുഭവം. ക്രിസ്തുവിന്റെ മുഖത്ത് നമുക്ക് ചിത്രകാരന്റെ രൂപത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും അത് കാണുന്നവനാണ് കടന്നു പോകുന്ന ഏവരുമേ നിങ്ങൾക്കിത് ഏതുമില്ലയോ എന്ന വാക്യത്തിലൂടെ നമ്മളെ ആ ഹൃദയ സ്പർശിയായ ഭാഗം ബന്ധിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തു വീണ്ടും ഈ കരം കൊണ്ട് തന്നെയാണ് സൗഖ്യം ചെയ്തത്. പൊട്ടു സൗഖ്യമാക്കിയ ധാരാളം രംഗങ്ങളുണ്ട്. ഈ കരം കൊണ്ട് തന്നെയാണ് അപ്പവീഞ്ഞുകളെ വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നത്. ഈ കരം ഉപയോഗിച്ച് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കയിൽ സ്വർഗത്തിലേക്ക്, മേഘങ്ങളുടെ ഇടയിലേക്ക് ക്രിസ്തു എടുക്കപ്പെട്ടു. ഈ കരത്തിന്റെ ധാരാളം പ്രത്യേകതകൾ പിതാക്കന്മാർ പറയുന്നെങ്കിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് രണ്ടുമെന്നാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ എവിടെ നിന്നായിരുന്നു? യഹോവയായ ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്ന അനുഗ്രഹങ്ങളും കൃപകളും സമൃദ്ധമായി കൊടുക്കുവാൻ ഇഷ്ടപ്പെട്ട വ്യക്തിത്വം ആരിലുണ്ടായിരുന്നു? ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തന്റെ അവസാന ഉപദേശ വാക്കുകളിൽ കുറെ വാക്കുകളോടൊപ്പം ശ്രേഷ്ഠമായ ഒരു വാക്കുകൂടെ പറഞ്ഞു. യേശു തമ്പുരാൻ പറഞ്ഞ ഈ വാക്കുകൂടി നിങ്ങൾ ഓർത്തുകൊള്ളണം. ഇനി പൗലോസ്ലീഹയുടെ ജീവിതത്തിലേക്ക് നോക്കാം. നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസംഗിക്കാൻ നമുക്ക് ഏറെ ഇഷ്ടമാണ്, ഉപദേശിക്കാൻ ഏറെ ഇഷ്ടമാണ്. പക്ഷേ ഉപദേശിക്കുന്ന എല്ലാ ഭാഗങ്ങളും പ്രാവർത്തികമാക്കിക്കൊണ്ടല്ല കൺവെൻഷൻ വേദികളിൽ എല്ലാവരും എത്തുന്നതെന്ന് എന്റെ വിചാരം. ഞാൻ എന്നെ കുറിച്ച് പറയാം. അങ്ങനെയെങ്കിൽ പൗലോസ്ലീഹ എന്താണ് അദ്ദേഹത്തിന് ലഭിച്ചത്? എന്താണ് അദ്ദേഹം കൊടുത്തത്? നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വരുന്നോ? പൗലോസ്ലീഹ ആരായിരുന്നു? ആദ്യത്തെ പേര് ശൗൽ എന്നായിരുന്നു. ജോലി പല രീതിയിൽ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏത് പൗരനായിരുന്നു എന്നൊക്കെ പറയുന്നു. ആരുടെ അടുക്കലാണ് പഠിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ധാരാളം ലോകപരമായ വിജ്ഞാനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോകത്തിലെ സകല ജ്ഞാനങ്ങളുടെയും ഉറവകളിൽ നിന്ന് നേരിട്ട് പഠിച്ച വ്യക്തിത്വം പൗലോസ്ലീഹയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോസ്തോല പ്രവൃത്തികളുടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ചെയ്തൊരു നീചമായ പ്രവൃത്തിയെ വിവരിക്കുന്ന ഒരു രംഗമുണ്ട്. സ്തെഫാനോസ്, ഏഴ് ചെമ്മാശന്മാരിൽപ്പെട്ട സ്തെഫാനോസിനെ കല്ല് എറിഞ്ഞ് കൊല്ലുവാൻ ചെല്ലുന്ന രംഗം. ഇതിൽ കല്ല് പറക്കാൻ ആരും ഉണ്ടായിരുന്നു? പരിശുദ്ധനായ പൗലോസ് ഉണ്ടായിരുന്നു. എങ്കിൽ ഈ കല്ലെറിയപ്പെടുമ്പോഴും സ്തെഫാനോസ് എന്ത് കണ്ടോണ്ടായിരുന്നേ? പൗലോസിനെ അല്ല കാണുന്നേ. അവിടെ എറിഞ്ഞവരുടെ കല്ലിന്റെ വലിപ്പമല്ല നോക്കുന്നത്. അവിടെ നിന്ന് ഒളിക്കപ്പെടുവാനല്ല നോക്കിയത്. സ്വർഗം തുറന്നിരിക്കുന്നതായിട്ടും പിതാവാൻ ദൈവം സ്വീകരിക്കുന്ന തന്റെ കരം നീട്ടി സ്തെഫാനോസിനെ സ്വീകരിക്കുന്ന ഒരു രംഗവും സ്വപ്നം കണ്ടു. സെന്റ് സ്റ്റീഫൻസ് പള്ളികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ ഹ്യൂസ്റ്റണിലും ഉണ്ട്, ആ പള്ളികളിലൊക്കെ ചിത്രത്തിനകത്ത് സ്തെഫാനോസ് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നിന്ന് ചോര വാർന്നൊലിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു കാണും. അവിടെ കാണുന്നത് പിതാവാൻ ദൈവത്തിന്റെ കരങ്ങളാണ്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഡമാസ്കസ് എക്സ്പീരിയൻസ് എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ട ഒരു സംഭവത്തിലൂടെ ശൗൽ ആരായി മാറി? പൗലോസ് എന്ന ശ്രേഷ്ഠ പദവിയിലേക്ക് മാറി. അനുഗ്രഹീതമായ വ്യക്തിത്വം മാറ്റപ്പെട്ടു. മൂന്ന് മിഷണറി യാത്രകൾ നടത്തി. പക്ഷേ അവിടെ ഒരു വിളി ഉണ്ടായി. എന്താ? കർത്താവ് പൗലോസിനെ വിളിച്ചത് എങ്ങനെയായിരുന്നു? ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പൊ ചോദിക്കും, വളരെ സംശയത്തോടുകൂടി അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു, ആരാണ്? നീ ഉപദ്രവിക്കുന്ന കർത്താവാണെന്ന ശ്രേഷ്ഠമായ വാക്ക് കേട്ടപ്പോൾ പിന്നെ പൗലോസ് ലീഹയ്ക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു? നമ്മളെയൊക്കെ ആയിരുന്നെങ്കിലും എന്നെയാണ്, അതായത് നമ്മൾ പറയാറുണ്ട് നമ്മൾ തൊണ്ടിയോടെ പിടിച്ചു അല്ലെങ്കിൽ തെളിവോടുകൂടി പിടിച്ചു എന്നൊക്കെ പറയുമ്പം, പൂർണ്ണ സമയങ്ങളിലും ഞാൻ ചെയ്തിട്ടുള്ളത് ഉടനെ തിരിച്ചു പറയാൻ എന്തൊക്കെ ന്യായീകരണം ഉണ്ട്? അത് നമ്മുടെ കയ്യിൽ തന്നെ കുറെ എണ്ണം ഇരിപ്പുണ്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ അത് ഇവിടുത്തെ 911 പോലെ നമ്മൾ എപ്പോഴും എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ പൗലോസിനും ഉണ്ടായിരുന്നില്ലേ? നമ്മളെക്കാളും ഏറെ ജ്ഞാനം, ഏറെ തത്വചിന്തകൾ, ഏറെ വിവരങ്ങൾ, ശാസ്ത്രകാര്യങ്ങൾ ഒക്കെ പഠിച്ച മനുഷ്യൻ ഈ ഒരൊറ്റ വാക്കിലൂടെ കർത്താവിന് കീഴ്പ്പെട്ടു. നമ്മളും പൗലോസും തമ്മിൽ ഈ കാര്യത്തിൽ വളരെ വ്യത്യാസമാണ്. അതിനുശേഷം തന്റെ ലേഖനങ്ങളിലൂടെ പൗലോസ് ആയത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും വലിയ പാപി അല്ലെങ്കിൽ പാപികളിൽ ഏറ്റവും പ്രധാനി ഞാനാണ്, അതോടൊപ്പം തന്നെ ശിഷ്യന്മാരിൽ ഏറ്റവും കുറവുള്ളവൻ ഞാനാണ്. അതോടൊപ്പം മറ്റൊരു പ്രത്യേകതയോട് കൂടി കാണിച്ചിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും അത് ശ്രേഷ്ഠമായി തോന്നിയിട്ടുണ്ട്. ഒരു തിരുമേനി, തിരുമേനിയാണെന്ന് ഓർമ്മയില്ല, അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ ഒടുവിൽ പൗലോസ് ലീഹയുടെ ശ്രേഷ്ഠത പറഞ്ഞത്, എപ്പോഴും പൗലോസ് ലീഹ ഒരാളെ യാത്ര അയക്കുമ്പോൾ നമ്മളൊക്കെ പാലിക്കേണ്ടുന്ന ഒരു വലിയ ശൈലി പൗലോസ് കാണിക്കുന്നുണ്ട്. ഞാനും ചിലപ്പോഴും ചിന്തിച്ചു, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഇവിടുത്തെ കോണ്ടക്സിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാ വരുന്നത്, അല്ലെങ്കിൽ കോളിംഗ് ബെല്ല് അടിക്കുന്നു, നമുക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാം. നമ്മുടെ അകമൊന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിലും പുറത്ത് നിൽക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. കണ്ടു, കതവ് തുറന്നു, അകത്തോട്ട് അവരിഞ്ഞ് കയറി പോരുക. അപ്പൊ നമ്മളോട് അവരോട് ഇരിക്കാൻ പറയുമ്പം അവർ നമ്മളോട് വിനയം പ്രകടിപ്പിക്കും. ഇരിക്കാൻ വലിയ കസേര ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ചെറിയ കസേരയിൽ ഇരിക്കാൻ ചിലപ്പോഴെങ്കിലും ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ തിരികെ പോകുമ്പോൾ നമ്മൾ എങ്ങനെ യാത്രയാക്കണമെന്ന് പൗലോസ് ലീഹ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ? അദ്ദേഹം ഒരു വാക്കിവിടെ കൊടുത്തേക്കുന്ന, കപ്പലോളം ചെന്ന് യാത്രയാക്കി. എന്ത് ഈ കപ്പലോളം ചെന്നെന്ന് പറഞ്ഞാൽ? നമ്മളും പോവാറുണ്ട് എയർപോർട്ടിലൊക്കെ, പണ്ട് കാലത്ത്, ഇപ്പൊ അത്രയും പേരൊന്നും പോവാറില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇപ്പോഴും ആളുകൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വരികയാണെങ്കിൽ ഞാൻ കണ്ടിട്ട് ഒരു ബസ് വിളിച്ചാ വരുന്നത്. അവർ തിരികെ പോകുമ്പോഴും രണ്ടുമൂന്ന് ബസ് വിളിച്ചുകൊണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കിയതും കടം വാങ്ങിച്ചതും മുഴുവൻ ഗൾഫ് നാട്ടിലായാലും മറ്റൊരു രാജ്യത്തായാലും മുഴുവൻ കൊടുത്താലും ഈ ബസിന്റെ കൂലിയും തീർക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞു കഴിയുമ്പോൾ പരാതികളുടെ ഒരു പട്ടിക മാത്രമാ കിട്ടും. നിങ്ങൾ ആദ്യകാലത്തൊക്കെ ഒരുപാട് സാധനം വാരി കെട്ടി കാണും, പക്ഷെ ഇപ്പം കൈ മീശ ചെല്ലുന്നേ. ചെന്നിട്ട് ഒഴിവാക്കേണ്ടുന്നവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ അറിയാം, കൊടുക്കേണ്ടുന്നവരെയൊക്കെ രഹസ്യമായി അത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ കപ്പലോളം ചെന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലിന്റെ അനുഭവത്തേക്കാൾ മനസ്സ് ഏറ്റവും അവസാന ഘട്ടം വരെ കടന്നു ചെന്ന് അവർക്ക് സ്നേഹത്തിന്റെ ഒരു ആവരണം കൂടി കൊടുത്ത് അവരെ സന്തോഷത്തോടെ മടക്കി അയക്കുക. പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവര് ചില വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, ചായ എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? പിന്നെ ചായ ചോദിക്കാൻ പറ്റുമോ? ചിലപ്പോ നമ്മൾ വിശന്നോ ദാഹിച്ചോ ഒരു വീട്ടിൽ ചെല്ലുമ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവിടെ കൊണ്ട് നമ്മുടെ വിശപ്പ്, പിന്നെ ആ വർഷം വിശപ്പ് വരത്തില്ല, അതുപോലെ ആയി കളയും. അത് ഞാൻ ആരെ കുറ്റപ്പെടുത്തുകയല്ല, ചില സന്ദർഭത്തിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ വൈദികർക്കുണ്ടാകുന്ന മറ്റൊരു സംഭവമാണ്, ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചാൽ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ നാരങ്ങാവെള്ളം കുടിച്ചേ പറ്റൂ. കുടിച്ചില്ലേ പറയും, അച്ഛൻ വലിയ ഭാവമുള്ള മനുഷ്യനാ, അച്ഛൻ അഹങ്കാരത്തിന്റെ ചുവയുള്ള മനുഷ്യനാ, ഇത് പേടിച്ച് ഇതെല്ലാം കൂടെ കഴിക്കാൻ ഭാഗ്യമുള്ള ഒരു വർഗമാണ് വൈദിക വൃന്ദം. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ പരിശുദ്ധനായ പൗലോസ് ലീഹ ക്രിസ്തുവിന്റെ ഒരു വാക്കിലൂടെ കേട്ടതായ ഒരു ശബ്ദം തിരിച്ചറിയുകയും അതോടുകൂടി പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടായി. വേറൊരു എക്സാമ്പിൾ പറയാം, വാഹനം ഓടിക്കുന്നവര് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ, ഈ വാഹനം ഓടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഉറക്കം വരും. അപ്പൊ നമ്മള് ഈ ഉറക്കം വരുന്നു എന്നറിയിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്നറിയോ? മുഖത്ത് തുടയ്ക്കും, ടിഷ്യൂ പേപ്പർ വലിച്ചത് പകുതി മൊത്തം തീർക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. പക്ഷെ ആ സമയത്ത് ഫോൺ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഒരു ഫോൺ വന്നാൽ ഞാൻ പറയുന്നത്, പക്ഷെ ഫോൺ പിന്നെ കണ്ടിന്യൂ ചെയ്യരുത്, ഇത് നിയമം തെറ്റിക്കാനൊന്നുമല്ല, അമേരിക്കയുടെ നിയമം തെറ്റിക്കാനും അല്ല. പെട്ടെന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒന്ന് ബലപ്പെടുകയും ആ ഒരു കാര്യത്തിലേക്കൊന്ന് ശ്രദ്ധ കൊടുക്കുകയും, അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കൂടെ ഇരിക്കുന്ന ഒരാള് പുതിയൊരു വിഷയം ഇട്ട് തരണം, പെട്ടെന്ന് നമ്മുടെ ഉറക്കം പോകും. എന്താ കാര്യം? അതിനോട് കൂടുതൽ ശ്രദ്ധ നമ്മുടെ മനസ്സുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇത് പറ്റിയില്ലെങ്കിൽ വാഹനം നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത രീതിയിൽ പോവുകയും ചെയ്യാം. അതുകൊണ്ട് ഇതിപ്പം പാലിക്കാൻ ഞാൻ ആരോട് ആവശ്യപ്പെടുകയല്ല, ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഇതെടുത്താൽ മതി. പക്ഷേ ഇത് ഒരു യാത്രയായിരുന്നു, ഡമസ്കോസ് അല്ലെ ഡമാസ്കസിലേക്കുള്ള യാത്ര. യാത്രയിൽ പരിശുദ്ധനായ പൗലോസ്ലിഹ ഈ ഒരൊറ്റ വാക്കിലൂടെ തന്റെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിയിക്കുവാൻ ഒരു അവസരം കിട്ടു. പിന്നെ ചെയ്തതൊക്കെ കൊടുക്കുകയായിരുന്നു. കിട്ടിയത് ഒരു പ്രാവശ്യം, കൊടുത്തത് ജീവിതത്തിന്റെ അവസാന നിമിഷം ജീവൻ വരെ കൊടുക്കാനും പൗലോസ്ലിഹയ്ക്ക് പറ്റി. ഞാനിത് പറഞ്ഞത് ഒരു സാക്ഷ്യത്തോടു കൂടിയാ. പൗലോസ്ലിഹ പറഞ്ഞത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന വാക്യം ഞാൻ എന്റെ ജീവിതത്തിൽ ക്രമപ്പെടുത്തിയ കാര്യം നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. നമുക്ക് ഈ പ്രസംഗത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അവസാന ഭാഗം, ഈ ഇങ്ങനെ കൊടുക്കുക വാങ്ങുക, വേദപുസ്തകത്തിൽ പറയുന്നത് ഗിവിംഗ് ആൻഡ് റിസീവിംഗ്, വൈ ഇറ്റ് ഇസ് മോർ ബ്ലെസ്ഡ് ടു ഗീവ് ദൻ ടു റിസീവ്. നമ്മളിപ്പോ പറയുമ്പോൾ താത്വികമായി നമുക്ക് മനസ്സിലായി കൊടുക്കുന്നത് തന്നെ നല്ലത്. കൊടുത്ത മനുഷ്യരുടെ പട്ടികയും ഞാൻ നിരത്തി, പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. ആ ശിഷ്യത്വ പദവി പൂർണ്ണമായി ലഭിച്ചില്ല എങ്കിലും അപ്പോസ്തോല പദവിയിലേക്ക് മാറ്റപ്പെട്ട പൗലോസ്ലിഹായും തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കൊടുക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. എന്നാൽ അതിന്റെ പ്രധാനമായിട്ടൊരു ഒരു സൈക്കോളജിക്കൽ ഒരു അപ്രോച്ച് ഒരു മനുഷ്യ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞത് ഡോക്ടർ ബേറ്റ് മാക്വിസ്റ്റൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറയുന്നു, ഗിവിംഗ് പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് സോഷ്യൽ കണക്റ്റഡ്നെസ്, ദാറ്റ് മീൻസ് കെയറിംഗ് ആൻഡ് ഹെൽപ്പിംഗ് ഓർ കമ്പാഷൻ. കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സ് ഒത്തിരി ഹൃദ്രോഗം വരികയില്ല, അവന്റെ ഫിസിയോളജിക്കൽ കാര്യങ്ങൾ കൃത്യമായിരിക്കും. പക്ഷെ ഞാൻ അതിനൊരു തിരിച്ചൊരു മറുപടി പറയുക, ഇത് മനസ്സോടെ അല്ലെങ്കിലും അതോടുകൂടി ആ മനുഷ്യൻ ചത്തും പോകും. അപ്പോൾ ഹൃദ്രോഗം വരാതിരിക്കാൻ വേണ്ടി മനസ്സോടെ കൊടുക്കണം. മനസ്സില്ലാതെയാണ് ഹൃദ്രോഗം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതെങ്കിൽ ആ ജീവിതം അവിടെ അവസാനിക്കും. ഈ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ആ കുടുംബത്തിന്റെ ബന്ധുക്കൾ എന്നെ പിടികൂടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുക. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ നല്ല ആശയത്തില്ല. ഗിവിംഗ് പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് സോഷ്യൽ കണക്റ്റഡ്നെസ്. കൊടുക്കുന്നവർക്കറിയാം, ഞാൻ ഉദാഹരണം പറയാം, ഞാൻ ഒത്തിരി കൊടുക്കുന്ന മനുഷ്യനൊന്നും അല്ല, പക്ഷേ കൊടുക്കാൻ അവസരങ്ങൾ ഉണ്ടായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കോട്ടയാറുള്ള സ്ഥലം തന്നെയാണ്, കൊല്ലം ജില്ലയുടെ അങ്ങ് കിഴക്കൻ മേഖലയിൽ ചെങ്കോട്ടയ്ക്ക് പോകുന്ന വഴിയിൽ ആര്യങ്കാവിനോട് ചേർന്ന സ്ഥലങ്ങളാണ് തെന്മല, കഴുതുരുട്ടി, നെടുമ്പാറ, അമ്പനാട്, ഇതെല്ലാം കൊച്ചു കൊച്ചു പള്ളികളാണ്. അപ്പൊ അവിടെയൊക്കെ ചിലപ്പോഴൊക്കെ പ്രസംഗവേദികളിലൊക്കെ ചെല്ലുമ്പോൾ പരിചയപ്പെടുന്ന മനുഷ്യനെ, അച്ഛാ ഞങ്ങളുടെ എന്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ അവരെ വെറുതെ വിടത്തില്ല, അവരെ അതുപോലെ തന്നെ പാക്ക് ചെയ്തും കൊണ്ടുപോകും, പറ്റിയ കാർഗോയിൽ തന്നെ കൊണ്ടുപോകും. കൊണ്ടുപോയി അവിടെ ചെന്ന് ഈ പണമൊക്കെ കൊടുത്ത് അവരുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയാൽ അവർക്കുണ്ടാകുന്ന ഒരു അനുഭൂതി, കൊച്ചിന് ഐസ്ക്രീം കിട്ടുന്ന അനുഭൂതിയല്ല, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ കൊച്ചിന്റെ കണ്ണുകൾക്കുണ്ടാകുന്ന അനുഭൂതി ഒന്നുമല്ല, ഒരു വലിയ ആശ്വാസം. ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഒരു ഫലം, ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന്റെ കരമായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ആ കൊടുത്ത മനുഷ്യനെയും അതിന് മുഖാന്തരമായ വ്യക്തിയെയും പ്രാർത്ഥനയോടുകൂടി അവർ ഓർക്കും. ഞാൻ ഈ പറയാൻ പോകുന്നത് 5 പ്രത്യേകതകൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞ പ്രത്യേകത ഒരു മനഃശാസ്ത്ര പശ്ചാത്തലത്തിൽ പറഞ്ഞു, ഗിവിംഗ് പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് സോഷ്യൽ കണക്റ്റഡ്നെസ്. സമൂഹവുമായിട്ട് ബന്ധിക്കപ്പെടാൻ നമുക്കൊരു വലിയ അവസരം ഇതിലൂടെ ലഭിക്കും. അത് നമ്മുടെ ആന്തരിക മർമ്മങ്ങളെ, അവയവങ്ങളെ ക്ലിപ്തപ്പെടുത്തും, ത്വരിതപ്പെടുത്തും, അത് ബാലൻസ് ചെയ്യാനിടയാക്കും. രണ്ട്, ഇറ്റ് കണക്ട് ടു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തോ, നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയാൻ നമുക്കൊരു അവസരം കിട്ടുന്നു, ദൈവത്തിന്റെ കരമായി പ്രവർത്തിക്കാനൊരു അവസരം കിട്ടുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്, കിട്ടിയവർ നമ്മളെ ഒരു പ്രാവശ്യമെങ്കിലും ഓർക്കൂ. നമ്മൾ കാണുന്നുണ്ട് ബഗേഴ്സിനെ, ഇവിടെയും ബഗേഴ്സ് ഉണ്ട്. ഞാനും ആദ്യമൊക്കെ സിനിമയിൽ ഇങ്ങനെ വായി കണ്ടിട്ടുണ്ട്, അമേരിക്കയിലും ഭിക്ഷക്കാരുണ്ട്. ഞാൻ വിചാരിച്ച് വെറുതെ പറയുമായിരിക്കും, പിന്നെ പറഞ്ഞൊരു തമാശയുണ്ട്, അമേരിക്കയിലും ഭിക്ഷക്കാർ വരെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, പിന്നെ മലയാളം സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ തമാശ രൂപത്തിൽ മനുഷ്യർ കേരളത്തിൽ പറയുമ്പോൾ ഞാനിതൊക്കെ വളരെ ആശ്ചര്യം. ഒരു പെനി കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ പറയുന്ന വാക്കുണ്ട്, നമ്മുടെ നാട്ടിലെ വിഷക്കാരുടെ കൂട്ടല്ല അവര്. നാട്ടിലെ വിഷക്കാരന്റെ കോയിൻ എടുത്തു കൊടുത്താൽ മുഖത്ത് എറിയും, ചിലപ്പോൾ ഗ്ലാസും പൊട്ടിക്കും, ചിലപ്പോൾ അടിയും കിട്ടും. അങ്ങനത്തെ ഇപ്പം എനിക്ക് തന്നെ ഈ സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ വരെ ഫിഷക്കാരുടെ ഉണ്ടെന്ന് പറയുന്നത് ആശ്ചര്യമല്ലെന്ന് എന്റെ വിചാരം. കാണുമായിരിക്കാം, അതൊരു മാഫിയയുടെ സംഘമാണെന്നൊക്കെ പറയാറുണ്ട്, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ അവർ നിറഞ്ഞ മനസ്സോടെ നമ്മളെ ഒന്ന് നോക്കും, നിറഞ്ഞ സന്തോഷത്തോടു കൂടി നമ്മളെ അനുഗ്രഹിക്കും. വലിയ ശുഭഹോയൊന്നും ചൊല്ലിയൊന്നുമല്ല അനുഗ്രഹിച്ച്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച എന്ന് പറഞ്ഞു നമ്മൾ അവസാനത്തെ വാഴ കൊടുത്തതുപോലെ ഒന്നും കൊടുത്തില്ല. പക്ഷെ അവരുടെ നിറഞ്ഞ മനസ്സിനകത്തൂടെ നമുക്കൊരു അനുഗ്രഹത്തിന്റെ ഉറവ ശക്തമായി ലഭിക്കും. കൊടുക്കുന്ന മനസ്സോടെ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്നുള്ളതും ഓർമ്മയിൽ സൂക്ഷിക്കുക. ഈ വിഷയങ്ങൾ പഠിക്കണമെങ്കിൽ തുടർ പഠനത്തിന് ശുദ്ധിമതിയായ മാതാവിന്റെ ജീവിതത്തിൽ ഇതുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം കൂടെ കിട്ടാനായിട്ട് ഗബ്രിയേൽ മാലാഖ എന്നൊരു വാക്ക് പറഞ്ഞു. എന്ത് വാക്ക പറഞ്ഞേ? കൃപ നിറഞ്ഞ മോളെ നിനക്ക് സമാധാനം. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൃപ കൊണ്ട് നിറയപ്പെട്ട സ്ത്രീരത്നം എന്താ ചെയ്തേ? കാലെടുത്തിങ്ങനെ മേലോട്ടല്ലേ വെച്ചേ? ഇപ്പോഴും ഞെളിഞ്ഞിരുന്നില്ല. എന്റെ വാക്കൊന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നൊന്നും പറഞ്ഞില്ല. ഞാനിങ്ങനെയൊക്കെ സ്വാഗതമൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഇതൊക്കെ കേൾക്കുമ്പോ ചിലപ്പോഴൊക്കെ പറയും എപ്പിഫാനുസരം അണിയന്റെ മോന. ചിലപ്പോ പിന്നെ വേറെടുത്ത് എല്ലുമ്പം പറയുമ്പോ പറഞ്ഞില്ലെങ്കിൽ ആ സ്വാഗതം പറയുന്നതിനോട് ദേഷ്യം തോന്നും. കാര്യം എന്താ, ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ എന്നൊരു തോന്നൽ. ഇതെന്റെ മാനുഷികമായ ബലഹീനത ഞാൻ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ മാതാവ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ പതിക്കട്ടെ. ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ സമർത്ഥിക്കുന്ന ഒരു രംഗം അവിടെ ഉണ്ട്. അത് തന്നെയാണ് ശിമോൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് കർത്താവെ ഇപ്പോഴെന്നെ സന്തോഷത്തോടെ വിട്ടയക്കണമേ. ഹന്ന പ്രവാചകയും ഇതേ വാക്ക് പറഞ്ഞു. എലിസബത്തും മറിയമും തമ്മിൽ കൂടിക്കണ്ടപ്പോഴും വിശേഷം ഒത്തിരി പറയാനില്ലായിരുന്നു. ഒരു വിശേഷമേ ഉള്ളൂ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രകടിപ്പിച്ചതൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. നമ്മൾ ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടിയ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചമാണോ സംസാരിക്കുന്നത്? നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സാധാരണ ഗ്രാമത്തിലൊരു പള്ളിയിൽ ചെന്നപ്പം വർഷങ്ങളായിട്ട് പള്ളിയെ വരാതിരുന്ന ഒരു അമ്മച്ചി, അന്ന് വരാതിരുന്ന കാരണം ഡെങ്കിപ്പനിയാ. വർഷങ്ങളല്ല, മാസങ്ങളായിട്ട്. അപ്പൊ അമ്മച്ചി നല്ല ഒരു വണ്ണവും നീളവും ഒക്കെ ഉള്ള ഒരു അമ്മച്ചിയായിരുന്നു. പക്ഷെ പനി കഴിഞ്ഞ് വന്നപ്പം ഏകദേശം ഒരു സ്ഥൂലഗാത്രയായ ഒരു ശരീരം കൊണ്ട് അമ്മച്ചി വന്നു. അപ്പൊ സ്ത്രീകളെല്ലാം കൂടെ വളഞ്ഞിട്ടിട്ട് ചോദിച്ചു, ഇതൊള്ളയാണോ ഇല്ലയാണോ എന്നുള്ള വിഷയം. ഞാനിത് കേട്ട് രണ്ടാമത്തെ അറിവിൽ എനിക്ക് കിട്ടും. ഞാൻ ആ രംഗത്തില്ലായിരുന്നു. എന്തോ പോലെ ഇരുന്ന ഒരു അമ്മച്ചിയാ. അമ്മച്ചി വന്നപ്പോ കൊടുക്കുന്ന കമന്റ് ഒരു ആശീർവാദം കൊടുക്കും. എന്തോ പോലെ ഇരുന്ന ഒരു അമ്മച്ചിയാ, സിനിമാ നിരയുടെ കൂട്ടിരുന്ന ഒരു അമ്മച്ചി, ഇപ്പൊ കണ്ടോ കോലം കെട്ടുപോയി. ഇങ്ങനെ പറഞ്ഞാൽ ഈ അമ്മച്ചിയുടെ ഡെങ്കിപ്പനി പോകുമോ അതോ വീണ്ടും വരുമോ? എന്റെ ചിന്തയിൽ ആ അമ്മച്ചി ചിലപ്പോ അന്ന് തന്നെ കണ്ണാടി എടുത്ത് നോക്കിക്കാണും, ആയുസ് 4-5 വയസ്സ് ഒറ്റ അടിക്കങ്ങ് പോയി കാണും. നമ്മൾ ഇങ്ങനെയുള്ള ആശ്ലേഷണങ്ങൾ കൊടുക്കുന്നതിന് പകരം നന്ദിപൂർവ്വം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അഭിനന്ദന വാക്കുകൾ ഉച്ചരിക്കാനായിട്ട് പഠിക്കുക. ഇതും കൊടുക്കുന്ന രംഗത്തിന്റെ മറ്റൊരു തത്വമാണ്. മൂന്നാമത്, ഇറ്റ് മേക്സ് പ്രെയർ നെറ്റ്വർക്ക്. നമ്മൾ കൊടുക്കുന്ന ഒരു രംഗം ഉണ്ടാക്കിയാൽ അതിലൂടെ പ്രാർത്ഥനയുടെ ഒരു വലിയ ശൃംഖല ഉണ്ടാക്കാം. ഞാൻ പറയട്ടെ, ഈ ടെലിഫോണിക് പ്രെയർ ആരംഭിച്ചിട്ട് 9 ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 9 കൊണ്ട് ചിലപ്പോഴൊക്കെ ചില സ്റ്റേറ്റുകളിലും ഈ രാജ്യം വിട്ടു പോകുന്ന സന്ദർഭത്തിൽ പോലും ചിലരൊക്കെ പരിചയപ്പെടാറുണ്ട്. വെച്ചാൽ ഞങ്ങൾ ടെലിഫോണിക് പ്രെയറിൽ സംബന്ധിക്കാറുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം? അവർക്ക് എന്തോ കിട്ടുന്നുണ്ടാണോ അതോ അവരുടെ നമ്മൾ ഫീസ് വാങ്ങിച്ചതുകൊണ്ടാണോ? ഇത് മെമ്പർഷിപ്പ് ഫീസിൽ കൂടെ അല്ല ഈ സംഭവം പോകുന്നത്. അവരുദ്ദേശിക്കുന്നതെന്ന് മാത്രമല്ല, അവർക്ക് ദൈവാനുഗ്രഹങ്ങൾ കിട്ടാനുള്ളൊരു മാധ്യമമാണ് ഇതെന്നൊരു ചിന്ത അവരെ ഭരിക്കുകയാണ്. അപ്പൊ അതൊരു പ്രാർത്ഥനയുടെ ശൃംഖല ആക്കി മാറ്റുക. സമാജത്തിലും നമ്മളെപ്പോഴും പറയാം, ആൾ കുറയുന്നു, എന്താ കാര്യം? ആ കൂടുന്നവരുടെ പ്രാർത്ഥന കുറച്ച്, ചിലപ്പോൾ അത് ലീഡ് ചെയ്യുന്ന അച്ഛന്റെ, അവരുടെ പ്രാർത്ഥന കൂട്ടായ്മ വലുതായാൽ അവിടെ ആൾ വരും. ക്രിസ്തുവിന്റെ കൂടെ ആൾ കൂടിയത് എങ്ങനെയായിരുന്നു? ടെക്സ്റ്റ് ചെയ്തിട്ടാറോ? അത് തലേന്നെ വിളിച്ചു പറയോ, നാളെ മീറ്റിംഗ് ഉണ്ട്, അവിടെ ഗിരിപ്രഭാഷണം നടത്തുന്നുണ്ട്, വരണം. നോട്ടീസ് ഇല്ല, ഫ്ലെക്സ് ബോർഡ് ഇല്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ഞങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ള ചിന്ത ഇതൊരു പ്രാർത്ഥനാ കൂട്ടായ്മയായി മാറി. നമ്മുടെ ആധ്യാത്മിക സംഘടനകളും അപ്രകാരമുള്ള കൂട്ടായ്മകളായിട്ട് മാറണം. ഇപ്പൊ തന്നെ തിരുമേനി കുർബാന കഴിഞ്ഞ് ഒരു അവസാന ഒരു കൺക്ലൂഡിംഗ് സെഷൻ പോലെ ചാപ്പലിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളുടെ സ്വയം ചോദ്യം നിങ്ങളോട് ചോദിക്കണം. നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ലഭിച്ചു? കുറവുകൾ ഉണ്ടായിരുന്നതിനെ നികത്തുവാൻ നമുക്ക് സാധിച്ചു. ഇത് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങളെ കാണുന്നവർക്ക് അത് തോന്നണം. ശരിയാണോ? അവിടെയാണ് ഇതിന്റെ ഫുൾ വിറ്റ്നസിങ് ഇരിക്കുന്നത്. നാലാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് കയറിയാൽ, ഇറ്റ് എസ്റ്റാബ്ലിഷസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഹെവൻ. കൊടുക്കും തോറും നമ്മളുടെ നിക്ഷേപം എവിടെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ കൊടുക്കാതിരിക്കും തോറും സ്റ്റേറ്റ് ബാങ്കിൽ, അമേരിക്കൻ ബാങ്കിൽ നിക്ഷേപം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇത് കൊണ്ടുപോകാൻ പറ്റൂ? നമ്മൾ അന്നേരവും പാടും, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുന്നു. ലോകത്തിൽ എനിക്ക് ഇല്ല യാതൊന്നും ഒന്നൊക്കെ പറയുമ്പോഴും ആ മരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പും നമ്മൾ എടുത്തു നോക്കും. ഞാനും ഇടയ്ക്കൊക്കെ നോക്കും ബാലൻസ് എത്രയായെന്ന്. വലുതായിട്ടില്ലെങ്കിലും ഒരു സന്തോഷമാണ്. പക്ഷെ അത് കുറയുമ്പം വലിയ നെഞ്ചുവേദനയാണ്. ആ വേദന മാറ്റപ്പെടണമെങ്കിൽ ഇതുതന്നെ വിശുദ്ധനായ തോമാസ്ലിഹായെ കുറിച്ച് പണ്ടേ ഉള്ള ഒരു പരമ്പരാഗതമായ കഥയുടെ വെളിച്ചത്തിൽ ഗോണ്ടഫോറസ് രാജാവിന്റെ കാലഘട്ടത്തിൽ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കിയ ഒരു വിശുദ്ധ പദവി തോമാസ്ലിഹ അലങ്കരിച്ച രംഗം നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കണമെന്ന് ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവരൊക്കെ സമ്പത്ത് മാത്രമല്ല സമയവും നമുക്കുള്ളതിന് കൊടുക്കുവാനായിട്ട് തയ്യാറാകുക. ഏറ്റവും ഒടുവിൽ ഇറ്റ് വിൽ ബി എ ലൈവ് ആഫ്റ്റർ അവർ ഡെത്ത്. ഈ കൊടുത്തതൊക്കെയും ജീവിച്ചുകൊണ്ടേയിരിക്കും, അതിന് മരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവയവദാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയാറുണ്ട്. ഡേവിസ് അച്ഛനൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ പറയും നമ്മൾ മരിച്ചാലും കണ്ണുകൾ ജീവിക്കും മറ്റുള്ള മനുഷ്യനിലൂടെ. പക്ഷെ അത് അതിനേക്കാൾ ഉപരി നമ്മൾ ഒരു മരണ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ശുശ്രൂഷകളൊക്കെ അവസാനിക്കുമ്പോൾ പാടും വത്സലരെ ദൂരത്തെന്തിനു നിൽക്കുന്നു അരികിൽ വരുവിൻ. ഈ പാട്ട് പാടുമ്പോൾ ബന്ധുജനങ്ങളൊക്കെ യാത്ര പറയും, മദ്ബഹായോട് യാത്ര പറയും, ചാർച്ചക്കാരോട് യാത്ര പറയും, ദേവാലയത്തോട് യാത്ര പറയും. ഇങ്ങനെ പറയുമ്പോൾ യാത്ര പറഞ്ഞാലും കൂടെ യാത്ര ചെയ്യുവാൻ ജീവിക്കാൻ കഴിവുള്ള ഒരേ ഒരു സംഭവം നമ്മൾ ചെയ്തതായ നന്മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഉത്തമമെന്ന് യേശുദാൻ പഠിപ്പിച്ച വാക്ക് എന്റെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ അവസാന വാക്കായി ഉപദേശിക്കുന്നു എന്ന് പൗലോസ്ലിഹ പറഞ്ഞ ശ്രേഷ്ഠമായ വാക്കിനെ ഈ ചിന്തകളിലൂടെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ വിശുദ്ധിയോ അല്ലെങ്കിൽ അതിന്റെ ചാക്രികമായ താളം ഭംഗിയാക്കാൻ വേണ്ടി മാത്രമല്ല അതേ തുടർന്ന് പറഞ്ഞ നാല് കാര്യങ്ങളും ശ്രേഷ്ഠമാണെന്ന് എണ്ണിക്കൊണ്ട് ഈ വിഷയത്തെ കൂടുതൽ പഠിക്കുവാൻ ദൈവം എല്ലാവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ഐസക് പ്രകാശച്ചൻ അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധനായ പൗലോസ്ലിഹായുടെ വാക്കുകൾ എടുത്തുകൊണ്ട് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് അത് വളരെ അതിന്റെ എല്ലാ വശവും മനഃശാസ്ത്രവും വേദശാസ്ത്രവും സാമൂഹ്യവും അതിന്റെ എല്ലാ വശവും വളരെ വിശദമായിട്ട് സത്യത്തിൽ വാങ്ങാൻ കൃപ ലഭിച്ച അല്ല കൊടുക്കാൻ കൃപ ലഭിച്ച മനുഷ്യര് അവർക്ക് അതിന്റെ നന്മ മനസ്സിലാകാതെ വാങ്ങുന്നതിനുള്ള സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അല്ലേ. കൊടുക്കാനായിട്ട് കൃപ ലഭിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്ക് ഇപ്പോഴും കൊടുക്കുന്നതിനുള്ള മനസ്സ് വന്നിട്ടില്ല. യേശുക്രിസ്തു പറയുന്നത് സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്ന അത്രയും ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ പുള്ളി ക്രിസ്തു ജീവൻ വെടിയുന്നു സ്നേഹിതന് വേണ്ടി. നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകുന്നു എന്ന് പറഞ്ഞില്ലേ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15:15 നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാകുന്നു. നമ്മളെല്ലാവരും എന്താന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹിതന്മാരാകുന്നു. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു സ്നേഹിതന് വേണ്ടി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ് ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ക്രിസ്തു നമ്മുടെ സ്നേഹിതനാകുകയും ക്രിസ്തു നമുക്ക് വേണ്ടി ജീവനെ തരികയും ചെയ്തപ്പോ ക്രിസ്തു നമ്മുടെ സ്നേഹിതനാണെങ്കിൽ നാം ക്രിസ്തുവിന്റെ സ്നേഹിതനാകണമല്ലോ, അപ്പൊ നമ്മളും ജീവൻ കൊടുക്കണമല്ലോ അല്ലേ. നാം ജീവൻ കൊടുക്കണ്ടേ ക്രിസ്തുവിന് വേണ്ടി ജീവൻ, അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ ഡയമെൻഷനും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ വാങ്ങുന്നതിനേക്കാൾ കൊടുക്ക അതൊരു അനുഗ്രഹമാണ്, കൊടുക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. നമ്മളൊരാളെ നീട്ടി കൈ നീട്ടുന്നതിന്റെ ഒരു അത് നമുക്ക് പ്രയാസമുള്ള സംഗതിയാണ് അല്ലേ. വാങ്ങുന്നത് അല്ലേ, എന്നാൽ കൊടുക്കാൻ അത് രണ്ടും കൈ രണ്ട് പരിപാടിയാണല്ലോ അല്ലേ. ഒന്നിങ്ങനെ ഒന്ന് തിരിച്ചു അല്ലേ അല്ലേ. ഇങ്ങനെ നീട്ടുന്നതിനേക്കാൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ, ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ പറയുന്നതല്ല, ഇങ്ങനെ വെച്ചിട്ട് എടുക്കാൻ പറയുമ്പോ എന്താ അതെല്ലാവർക്കും കാണാം അല്ലേ. കൈ മലർത്തി വെച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതും കൈ കമഴ്ത്തി കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് കമഴ്ത്തി കൊടുക്കുമ്പോൾ അത് അറിയാതെ കൊടുക്കുന്ന മറ്റുള്ളവര് അറിയാതെ കൊടുക്കും. ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് അത് ജീവൻ നൽകുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു മരിച്ചതും കുരിശായത്. കുരിശിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത് എന്താ, അവർ അവനെ മരത്തിന്മേൽ തൂക്കി എന്നാ. മരം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, അത് മരത്തിന്റെ പ്രത്യേകത എന്താ? അത് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാ. മരത്തിന്റെ പ്രത്യേകത അത് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാ, വാങ്ങാൻ വേണ്ടി ഉള്ളതല്ല. മരത്തിന് നമ്മൾ കൊടുക്കുന്നതെല്ലാം ഏറ്റവും ഡേർത്തി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ കൊടുക്കുന്നത്, ഏറ്റവും മോശമായിട്ടുള്ളത് കൊടുക്കും. പക്ഷേ മരം നമുക്ക് നൽകുന്നത് ഏറ്റവും നന്മയായിട്ടുള്ള, അതുകൊണ്ടാണ് അത് ക്രിസ്തുവിന്റെ പ്രതീകമായി മാറിയത്. നമ്മൾ മരമാ, യേശു ക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് നമ്മൾ കുരിശാണല്ലോ. യേശു ക്രിസ്തുവിന്റെ കുരിശ് ക്രിസ്തുവിനെ ക്രൂശിച്ച സംഗതിയാണെങ്കിലും നമ്മൾ ക്രിസ്തുവിന്റെ പ്രതീകമായിട്ടാണ് കുരിശിനെ കാണുന്നത്. മരം മരം കുരിശെന്നുള്ളതിന്റെ മറ്റൊരു ഒരു ഒരു പര്യായമാണ് മരം സത്യത്തിൽ, വേദ പുസ്തകത്തിൽ മരം എന്നുള്ളത്. അത് ക്രിസ്തുവിന്റെ പര്യായമായിട്ട് മാറുന്നത് തന്നത് കൊടുക്കുക എന്നുള്ള ആ അർത്ഥതലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ കൊടുക്കുവാൻ കൃപ ലഭിച്ചവർ, നമുക്കറിയാമല്ലോ നമ്മൾ നമ്മുടെ കൂടെയൊക്കെ ഉള്ള അമേരിക്കയിലൊക്കെ ഉള്ള ഒരുപാട് മനുഷ്യർ നല്ല നിലയിൽ ജീവിക്കുന്നവരാണെങ്കിൽ എപ്പോഴും ദുഃഖിതരാ, അതൃപ്തരാ അവർ അല്ലേ? അതൃപ്തരാ ഒരുപാട് മനുഷ്യർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരാധീനതയും പ്രയാസവും ദുഃഖവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ? സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒക്കെ അനുഭവങ്ങളെ അവരുടെ ജീവിതത്തിൽ നൽകി അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചിട്ടുള്ളവരുമാണ്. അവരുടെ ജീവിതത്തിലും സമൃദ്ധിയും സന്തോഷവും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം സമൃദ്ധിയായിട്ട് നല്ല അതൊക്കെ അനുഭവിക്കാൻ സമൃദ്ധിയായിട്ട് ദൈവം നൽകി അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ കൃപ ലഭിച്ചിട്ടുള്ളവരാണെങ്കിലും ഇവർ ഈ ദുഃഖവും കയറിയാ നടക്കുന്നത്. പരാധീനതയും വേദനയും കഷ്ടപ്പാടുകളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും, അല്ലാതെ നല്ല കാര്യങ്ങളൊന്നും തന്നെ അവർ ഷെയർ ചെയ്യാത്തതില്ല. അതുകൊണ്ട് ഈ വേദഭാഗം വളരെ പ്രധാനപ്പെട്ടതാ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് അത് അനുഗ്രഹമാണ്. നല്ലത് എന്ന് പറഞ്ഞാലേ അതാ അതൊരു അതൊരു മനുഷ്യന് ലഭിച്ച ഒരു അനുഗ്രഹമാണ് എന്നുള്ളത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്, ആ ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ സവിസ്തരം അച്ഛൻ അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എനിക്ക് ഇതിന്റെ തുടക്കത്തിൽ അച്ഛന്റെ പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടില്ല, ഞാൻ ഈ അവസാനം ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ ക്യാമ്പ് ഊർഷ്ലേം ക്യാമ്പ് നടക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. നമ്മുടെ ആൺകുട്ടികളുടെ ക്യാമ്പ് തീർന്നു. വളരെ ഭംഗിയായിട്ട് കുറച്ച് ആൺകുട്ടികൾ വിവിധ സ്ഥലങ്ങളിൽ, ഭദ്രാശ്രമത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച് വളരെ അനുഗ്രഹകരമായിട്ട് ജീവിതത്തിന്റെ വലിയ പാഠങ്ങളൊക്കെ പഠിച്ച് പോകുവാൻ്റെ സ്വർണ്ണവർക്കിടയായി. അതോടൊപ്പം തന്നെ ഇപ്പോ പെൺകുട്ടികളുടെ ക്യാമ്പ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ആൺകുട്ടികളുടെ ക്യാമ്പ് ഒരാഴ്ച ഫുൾ 8 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ പെൺകുട്ടികളുടേത് 4 ദിവസമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. കാരണം നമുക്ക് ഇവിടെ സ്ഥല സൗകര്യവും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട്, എങ്കിലും 10-20 കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ച് ഈ 3-4 ദിവസം വളരെ അനുഗ്രഹകരമായിട്ട് ചെലവഴിച്ച് ജീവിതത്തിലെ നല്ല പാഠങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം അവർക്കും ദൈവം കൃപ ലഭിച്ചു. ഇന്ന് അവൻ്റെ കൺക്ലൂഡിങ് സെഷൻ ആയതുകൊണ്ട്, വിശുദ്ധ കുർബാനയും അതിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ആദ്യം എനിക്കിതിനകത്ത് വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോയത്, ഈ ശുശ്രൂഷയിൽ നിന്ന് വന്ന് സംബന്ധിച്ചെല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഐസക് പ്രകാശനോടുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതും മധ്യ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും. പ്രത്യേകിച്ച് രോഗികളായി ചികിത്സാ കേന്ദ്രങ്ങളിലും വിശ്രമ കേന്ദ്രങ്ങളിലും വാർദ്ധക്യത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും
വിവിധ വിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ വലയത്തിൽ നൽകി. വിവാഹ ജീവിതത്തിന് വേണ്ടി, ജോലിക്കു വേണ്ടി, ജീവിതങ്ങളുടെ ക്രമങ്ങൾക്കു വേണ്ടി പ്രാർത്ഥനാ വിഷയങ്ങളെ നൽകിയിരിക്കുന്നവർക്കൊക്കെ ദൈവം നമ്മുടെ കൃപ ലഭിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ, അങ്ങയുടെ കൃപയുടെ തണലിൽ ഞങ്ങൾ വീണ്ടും മുകരുവാനുള്ള വെമ്പലോടുകൂടി കടന്നു വരുന്നു. ഞങ്ങൾക്ക് നൽകപ്പെട്ട സകലതിനും, അനുഗ്രഹങ്ങൾക്കും, സങ്കടത്തിനും, സന്തോഷത്തിനും നന്ദി കരേറ്റുമോ. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ നിമിഷങ്ങളിൽ ഞങ്ങൾ ഇത്രത്തോളം ജീവിപ്പാൻ ദൈവം തമ്പുരാൻ ഭാഗ്യം നൽകി. ആയുസ്സും ആരോഗ്യവും ദൈവകൃപയുടെ മുഖാന്തരങ്ങളാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഇന്ന് കേട്ടതായ വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ലീഹാ തന്റെ ജീവിതത്തിലൂടെ ക്രമപ്പെടുത്തി ലഭിക്കപ്പെട്ട ആധ്യാത്മിക അംശത്തെ യാത്രകളിലൂടെ, വചനത്തിലൂടെ, വ്യാഖ്യാനത്തിലൂടെ വലിയ പ്രതീക്ഷകളായി ജനത്തിന് കൈമാറ്റം ചെയ്ത് ഞങ്ങളും ഇന്ന് ആ വലിയ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ ആഗ്രഹിച്ചു. ലഭിക്കപ്പെട്ട തീർത്ഥസ്ഥനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവകൃപയുടെ അനന്തമായ നന്മകൾ അതിന്റെ പൊരുളിലുണ്ടെന്ന് ഞങ്ങൾ ബോധ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിനൊക്കെ ഞങ്ങൾക്കിന്നും വലിയ മുഖാന്തരം ഒരുക്കി തന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയെ പ്രത്യേകമായിട്ട് അവിടുന്ന് വാഴ്ത്തണമേ. വിവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിപ്പാൻ, അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ ബാവാതിരുമേനിയും സഭയിലെ എല്ലാ മേലധ്യക്ഷന്മാരെയും കർത്താവ് പ്രാപ്തരാക്കണമേ. അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും ചർച്ചകളും എല്ലാം സമാധാനത്തിൽ അവസാനിപ്പാൻ ദൈവം ശക്തി നൽകണമേ. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലായി പരന്ന് വ്യാപിച്ചു കിടക്കുന്ന ഭൂപ്രദേശത്തിൽ പാർക്കപ്പെടുന്ന വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള എല്ലാ ദേവാലയങ്ങളെയും, അതിൽ ദൈവത്തിന് വേണ്ടി വളരെ താല്പര്യപൂർവ്വം ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഭരണ ചുമതല വഹിക്കുന്നവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമേ. ഈ ഭദ്രാസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചെറുതും വലുതുമായ വിവിധ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ. പ്രത്യേകിച്ച് ഇവിടെ നടത്തപ്പെട്ട ക്യാമ്പുകൾ കടന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് നന്മ ഉളവാക്കുന്നതും അവരുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളുടെ പശ്ചാത്തലം ഒരുക്കുന്നതുമാക്കി തീർത്തി അവരെ അയച്ചതായ മാതാപിതാക്കൾ അത് മുഖാന്തരം സന്തോഷിപ്പാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം കുറിക്കുന്ന ചാപ്പലിന്റെ പണികൾ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിപ്പാൻ ദൈവം നമ്മുടെ ശക്തി നൽകണമേ. പ്രത്യേകിച്ച് ഈ ഹ്യൂസ്റ്റൺ പ്രദേശത്ത് ഒരു ദേവാലയം അനുഗ്രഹീതമായി കൂദാശ ചെയ്യപ്പെടുന്ന ഈ ആഴ്ചയിൽ അത് അവിടുന്ന് കൽപ്പിച്ചാക്കുന്ന മഹാപുരോഹിതന്മാരിലൂടെ, സഹകാർമികരായി കടന്നെത്തുന്ന വൈദികരിലൂടെ, വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ ശ്രേഷ്ഠമായി പൂർത്തീകരിപ്പാൻ മോറോൻ അഭിഷേകം പ്രാപിപ്പാൻ തക്കൊണ്ട് ദൈവം സജ്ജരാക്കണമേ. ദൈവമായ കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനാ വലയത്തിൽ സംബന്ധിച്ച എല്ലാ ഭവനങ്ങളെയും ദൈവം തമ്പുരാൻ തന്റെ തൃക്കൈ നീട്ടി ആശീർവദിക്കണമേ. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപ്യമാക്കുവാൻ ഈ കൂട്ടായ്മ മുഖാന്തരമാകണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് വളരെ താല്പര്യത്തോടും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രതീക്ഷയോടെ വചനം ശ്രവിച്ച പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ ഭവനങ്ങളും അനുഗ്രഹീതരാകണമേ. അതിന്റെ ക്രമീകരണങ്ങളും ചുമതലകളും വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് വാഴ്ത്തണമേ, ബലപ്പെടുത്തണമേ. വീണ്ടും വരുന്ന ആഴ്ചയിൽ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇപ്രകാരം സംഗമിപ്പാൻ ദൈവം തമ്പുരാന്റെ കൃപയും കരുണയും ഞങ്ങളോട് കൂടിയിരിക്കണമേ. ശുദ്ധിമതിയായ അമ്മയുടെ അനുഗ്രഹീതമായ മധ്യസ്ഥതയും എല്ലാ അപ്പോസ്തലന്മാരുടെയും അനുഗ്രഹീതമായ കൂട്ടായ്മയും സകല പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനാ വലയും ഞങ്ങൾക്ക് സംരക്ഷണമായി കൂടിയിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഈ ശുശ്രൂഷയിൽ വന്ന സംബന്ധിച്ച എല്ലാ മനുഷ്യരോടുകൂടി കർത്താവെ, ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ നേതൃത്വം നൽകി നമുക്ക് ശ്രേഷ്ഠമായ ചിന്തകൾ പങ്കുവെച്ച് നമ്മളെ ധന്യമാക്കിയ ഭദ്രാസ് മെത്രാപ്പോലീത്ത അഫിയോന്യ അലക്സിയോസ് മാർ എൽസേബിയോസ് മെത്രാപ്പോലീത്തയോട് പ്രത്യേകമായ സ്നേഹവും കൃതജ്ഞതയും ഈ സമയം പ്രകടിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ പൊന്നരായ വൈദിക ശ്രേഷ്ഠർ, വിശ്വാസ സമൂഹം, വിവിധ സഭാംഗങ്ങളായി ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ ഇന്ന് വേദപുസ്തകം വായിച്ച് ഇതിനെ ധന്യമാക്കിയ പ്രിയപ്പെട്ട വ്യക്തികൾക്കും ഇതിന്റെ സാങ്കേതിക ക്രമീകരണങ്ങൾ ചെയ്തു തന്ന നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മനോജിനോടും ഉള്ള സ്നേഹവും സന്തോഷവും ഈ സമയത്ത് അറിയിക്കട്ടെ. ദൈവം നമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.